ഒരു വിധവയുടെ ഏക വരുമാന മാർഗമായ ജോലി ഉപേക്ഷിക്കാൻ ആവശ്യപ്പെട്ട ലേഖികയുടെ അനുഭവങ്ങൾ. ആൻമരിയ ക്രിസ്റ്റീന എഴുതുന്ന ലേഖനം. ജോലി കളയാൻ ഈശോ പറയുമോ? എന്നത്തെയും പോലെ പരിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നിത്യസഹായ മാതാവിൻ്റെ അടുക്കൽ വിശേഷങ്ങൾ പറയാൻ പോയി. ആളുകളുടെ നീണ്ട നിര തന്നെയുണ്ട് മുന്നിൽ. അപ്പോഴാണ് എൻ്റെ മുൻപിൽ നിൽക്കുന്ന സ്ത്രീയെ ശ്രദ്ധിച്ചത്. ഏങ്ങിക്കരയുന്നുണ്ടായിരുന്നു അവർ. എന്താണ് കാരണമെന്ന് ചോദിക്കണമെന്ന് തോന്നിയെങ്കിലും വേണ്ടെന്ന് വെച്ചു. തുടർന്നുള്ള 3 ദിവസങ്ങളിലും ഇതുതന്നെ സംഭവിച്ചതിനാൽ ഞാൻ ദൈവാലയത്തിന് പുറത്ത് അവരെ കാത്തുനിന്നു. സാരിത്തുമ്പുകൊണ്ട് കണ്ണുകളും കവിളുകളും തുടച്ച് ഇറങ്ങി വരുന്ന ആ സഹോദരിയുടെ കൈകൾ ഞാൻ പിടിച്ചു. കുനിഞ്ഞു നടന്നിരുന്ന അവർ തല ഉയർത്തി എന്നെ നോക്കി. ഞാൻ ചോദിച്ചു, എന്തിനാണ് കരയുന്നത്? അവർ തൻ്റെ സാഹചര്യങ്ങൾ വിശദീകരിച്ചു. ഏകദേശം 3 വർഷമായി വിദേശത്തുള്ള മകന് ഒരു സ്ഥിരജോലിയില്ല. ഏക ആശ്രയമായിരുന്ന ജീവിത പങ്കാളി ലോകത്തോട് വിട പറഞ്ഞിട്ട് വർഷങ്ങളായി. കഷ്ടപ്പാടിൻ്റെ തീക്കനലിലൂടെ മകനെ പഠിപ്പിച്ചു. എന്ത് ജോലിയും ചെയ്തു മടികൂടാതെ. അക്രൈസ്തവയായ അവർ കഴിഞ്ഞ 3 വർഷമായി ഈശോയിൽ വിശ്വസിക്കുന്നു. പ്രാർത്ഥനയുടെ ഫലമായി മകൻ വിദേശത്ത് പോയി. തനിച്ചായപ്പോൾ ഒരു ജോലി അന്വേഷിച്ചു. ഡാൻസ് ബാർ റിസപ്ഷനിലാണ് ജോലി ലഭിച്ചത്. ഇത്ര നാളായിട്ടും എന്തുകൊണ്ട് എൻ്റെ മകൻ ഒരു സ്ഥിര ജോലിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്ന് ചോദിച്ചുകൊണ്ട് അവർ കരയാൻ തുടങ്ങി. ജീവിതം ഒരു കരയ്ക്കെത്തിക്കാൻ തനിയെ പൊരുതുന്ന ആ അമ്മയെ കണ്ടപ്പോൾ എൻ്റെ കണ്ണുകളും നിറഞ്ഞു. സഹനത്തിൻ്റെ തീച്ചുളയിൽ നിന്ന് നടന്നു കയറിയ ഒരമ്മ. വാക്കുകൾ ഒരിക്കലും മതിയാവില്ലെന്നറിയാമായിരുന്നിട്ടും ആശ്വാസത്തിൻ്റെ വാക്കുകൾ ഞാൻ അവർക്കായി തിരഞ്ഞു. പരിശുദ്ധ കുർബാനയിലും ജപമാലയിലും പ്രാർത്ഥിക്കാമെന്ന് വാഗ്ദാനം ചെയ്തു. വീട്ടിലേക്കുള്ള യാത്രയിൽ ഈശോയോട് ഞാൻ ചോദിച്ചുകൊണ്ടേയിരുന്നു അതേ ചോദ്യം. എന്തുകൊണ്ടാണ് അവരുടെ മകന് 3 വർഷമായി ജോലി സ്ഥിരപ്പെടുത്താത്തത്? ദിവസവും ഇവരുടെ കണ്ണുനീർ ഒഴുകുന്നത് ഈശോ കാണുന്നില്ലേ? അടുത്ത ദിവസം മുതൽ അവർക്കു വേണ്ടി ഒരു കരുണയുടെ ജപമാല പ്രത്യേകമായി ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. മനസ്സിലൊരു പ്രേരണ. ഡാൻസ് ബാറിലെ ജോലി ഉപേക്ഷിക്കാൻ പറയുക. വിധവയായ ഒരു സ്ത്രീ. മകന് സ്ഥിരമായൊരു തൊഴിലില്ല. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഏക വഴി. അതുപേക്ഷിക്കാൻ ദൈവം പറയുമോ? ഇവർക്ക് ജീവിക്കാനുള്ളത് പിന്നെ ആര് കൊടുക്കും? ചിന്തകളും ചോദ്യങ്ങളും കാടുകയറി. ആത്മീയതയ്ക്ക് മുകളിൽ പ്രായോഗികത വിജയം നേടാൻ പരിശ്രമിച്ചുകൊണ്ടിരുന്നു. ഡാൻസ് ബാറിലെ ജോലി വേണ്ടെന്ന് വെക്കാനുള്ള പ്രേരണ തികച്ചും മാനുഷികമായ തോന്നലായി അവഗണിച്ചു. എന്നാൽ ദിവസങ്ങൾ കഴിയും തോറും ഉള്ളിൽ ലഭിക്കുന്ന പ്രേരണ ഭാരമുള്ളതായി അനുഭവപ്പെട്ടു. അവിടുത്തെ നിസ്സീമമായ കരുണയും സഹിഷ്ണുതയും ക്ഷമയും നീ നിസാരമാക്കുകയാണോ ചെയ്യുന്നത്? നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിൻ്റെ കരുണയുടെ ലക്ഷ്യമെന്ന് നീ അറിയുന്നില്ലേ? Romans 2:4. ഈശോയ്ക്ക് ചെറിയൊരു ഭീഷണി. ദേ ഈശോയെ, ഒരു കുടുംബം പെരുവഴിയിലാകാൻ ഞാൻ മൂലം ഇടവരരുത്. ചില നേരത്ത് പറയുന്നതും ചെയ്യുന്നതുമെല്ലാം ഒരു ലോജിക്കുമില്ലാത്ത കാര്യങ്ങളാണ്. എന്ത് എന്തുകൊണ്ട് എന്നൊക്കെ ചോദിക്കാൻ പോയാൽ നമ്മുടെ ചങ്കിൻ്റെ മാസ്റ്റർ പീസ് ഡയലോഗ് വരും. എൻ്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെയല്ല, നിങ്ങളുടെ വഴികൾ എൻ്റേതുപോലെയുമല്ല. ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു, അതുപോലെ എൻ്റെ വഴികളും ചിന്തകളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതമത്രേ. Isaiah 55:8-9. ഇതിപ്പോൾ വല്ലാത്തൊരു ശ്വാസമുട്ടൽ പോലെ. രണ്ടും കൽപ്പിച്ച് അടുത്ത ദിവസം ആ അമ്മയുടെ അടുക്കലേക്ക് ഞാൻ ചെന്നു. ഉള്ളിൽ അല്പം ഭയമുണ്ട്. പറയാൻ പോകുന്ന കാര്യത്തെ അവർ എങ്ങനെ സ്വീകരിക്കും? ഇനി ഉൾപ്രേരണ എന്ന പേരിൽ പറയാൻ പോകുന്ന കാര്യം ഈശോ സംസാരിച്ചതല്ലെങ്കിൽ? ഹൃദയമിടിപ്പുകൾ വേഗത്തിലായി. കയ്യിൽ ധൈര്യത്തിന് ജപമാല മുറുകെ പിടിച്ചു. വളരെ താണസ്വരത്തിൽ ഞാൻ അവരോട് പറഞ്ഞു, ഈ ജോലി വേണ്ടെന്ന് വെക്കാമോ? മുൻപിൽ നിൽക്കുന്ന എനിക്ക് മാനസിക നില ശരിയാണോ എന്ന് ചിന്തിക്കും മട്ടിൽ അവർ എന്നെ നോക്കി. ഭക്ഷണത്തിന് ഞാൻ എന്തു ചെയ്യും എന്നൊരു മറുചോദ്യം എനിക്ക് നേരെ വന്നു. നമുക്ക് പ്രാർത്ഥിക്കാം കുറച്ച് ദിവസം എന്ന് മാത്രം മറുപടി പറഞ്ഞുകൊണ്ട് ഞാൻ തിരിച്ചു നടന്നു. എങ്കിലും കരുണയുടെ ജപമാല നിർത്തിയില്ല. പക്ഷെ അവരുടെ മുന്നിൽ ചെന്ന് പെടാതിരിക്കാൻ ഞാൻ നന്നേ പരിശ്രമിച്ചുകൊണ്ടിരുന്നു. 3 ആഴ്ച കഴിഞ്ഞ് പതിവ് പോലെ ആ അമ്മയുടെ മുന്നിൽ പെടാതെ പോകാൻ ഒരുങ്ങുമ്പോൾ ഗേറ്റിനു മുന്നിൽ അവർ എന്നെ കാത്തു നിൽക്കുന്നു. ഈശോയെ പണി പാളി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൃത്രിമ ചിരിയും ഫിറ്റ് ചെയ്ത് ഞാൻ അവർക്ക് മുന്നിൽ നിന്നു. രണ്ട് കൈകൾ കൊണ്ടും എൻ്റെ കരങ്ങളിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവർ പറഞ്ഞു, ഞാൻ ആ ജോലി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. എനിക്ക് മനസ്സിനൊരു സമാധാനം കിട്ടുന്നില്ല. ദൈവം ആഗ്രഹിക്കുന്നത് ഈ ജോലി ഉപേക്ഷിക്കാനാണെന്ന് തോന്നുന്നു. അവർ തുടർന്നു, ഡാൻസ് ബാറിൽ കൂടുതലും യുവജനങ്ങളാണ്. എത്രയോ അമ്മമാരുടെ കണ്ണുനീരാണ് അവർക്കായി ഒഴുകുന്നത്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു 3 വർഷമായി എൻ്റെ മകനു വേണ്ടി ഞാനും കണ്ണീരൊഴുക്കുന്നത്. ഒരു നിമിഷം ഞാൻ സ്തബ്ധയായി. എന്തു പറയണമെന്ന് ഒരു പിടിയുമില്ല. മനസ്സിൽ ഈശോയോട് മന്ത്രിച്ചു, ഈശോയെ നിന്റെ പ്ലാൻ വർക്കൗട്ട് ആവുന്നുണ്ട് കേട്ടോ. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറിയിൽ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ടല്ലോ, ഏതെങ്കിലും ഒരു പാപിക്ക് വേണ്ടി അനുതാപപൂർണമായ ഹൃദയത്തോടും വിശ്വാസത്തോടും കൂടി നീ ഈ പ്രാർത്ഥന കരുണയുടെ ജപമാല ചൊല്ലുമ്പോൾ ഞാൻ അവന് മാനസാന്തരത്തിനുള്ള കൃപ നൽകും. മാനുഷികമായ കണ്ണുകളിലൂടെ നോക്കിയാൽ പലതും മനുഷ്യന് സ്വീകാര്യമാണ്. പക്ഷേ യേശുവിൻ്റെ കണ്ണുകളിലൂടെ നോക്കുമ്പോഴാണ് യഥാർത്ഥമായ നന്മയും തിന്മയും തിരിച്ചറിയുന്നത്. 1 ആഴ്ച കടന്നുപോയി. അന്ന് വൈകുന്നേരത്തെ പരിശുദ്ധ കുർബാനയ്ക്ക് പോയപ്പോൾ ആ സഹോദരിയെ കണ്ടു. അവർ സന്തോഷത്തോടെ പറഞ്ഞു, ഇന്ന് രാവിലെ ഞാൻ ജോലി ഉപേക്ഷിച്ചു, അതുകൊണ്ടാണ് ഇപ്പോൾ ദിവ്യബലിക്ക് വന്നത്. എന്നോട് ചോദിച്ച ചോദ്യം ഞാൻ തിരിച്ചു ചോദിച്ചു, ഭക്ഷണത്തിന് എന്ത് ചെയ്യും? കയ്യിലെ ജപമാലയെടുത്ത് കുരിശുരൂപം കാണിച്ച് അവർ പറഞ്ഞു, ഈശോ തരും. ആ മറുപടി കേട്ടപ്പോൾ കാറ്റ താടിയുലയുന്ന എൻ്റെ വിശ്വാസത്തെ ഓർത്ത് ഞാൻ വിലപിച്ചു. പിറ്റേ ദിവസം പരിശുദ്ധ കുർബാന കഴിഞ്ഞ് നീങ്ങുമ്പോഴതാ അകലെ നിന്ന് ആരോ ഓടിയെടുക്കുന്നു. അതെ, അവർ തന്നെ. എന്നെ കെട്ടിപ്പിടിച്ച് വിതുമ്പുകയാണ്. ഭക്ഷണത്തിന് കയ്യിൽ പണമില്ലാത്തതുകൊണ്ടാകുമോ കരയുന്നത്? കയ്യിൽ ഞാനൊന്നും കരുതിയിട്ടുമില്ല. എന്തിനാ കരയുന്നതെന്ന് ചോദിച്ചു. ഇടറുന്ന സ്വരത്തിൽ നിറഞ്ഞൊഴുകുന്ന മിഴികളോടെ അവർ പറഞ്ഞു, ഇന്നലെ എൻ്റെ മകന് വിദേശത്ത് ഗവൺമെൻറ് ജോലി ലഭിച്ചു. ഞാൻ ഡാൻസ് ബാറിലെ ജോലി ഉപേക്ഷിച്ച ദിവസം തന്നെ. ശരീരത്തിൽ ജീവനുണ്ടെങ്കിലും ഞാൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഒരു നിമിഷം എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ജോഷുവ 3:5. സുവിശേഷങ്ങളിൽ ചില ഉപേക്ഷിക്കലുകൾ നാം കാണുന്നുണ്ട്. പത്രോസ് അന്ത്രയോസ് സഹോദരന്മാരോട് എന്നെ അനുഗമിക്കുക എന്ന് യേശു പറയുമ്പോൾ വലകൾ ഉപേക്ഷിച്ച് അവർ യേശുവിനെ അനുഗമിച്ചു. സെബദി പുത്രന്മാരായ യാക്കോബും യോഹന്നാനും തങ്ങളുടെ വഞ്ചി ഉപേക്ഷിച്ച് പിതാവിനെ വിട്ട് യേശുവിനെ അനുഗമിച്ചു. മീൻപിടുത്തക്കാരായിരുന്ന അവരുടെ ജീവനോപാധിയായിരുന്നു വഞ്ചിയും വലയും. ഈശോ നമ്മെയും വിളിക്കുന്നുണ്ട് ഓരോ നിമിഷവും. അവൻ്റെ വിളിക്ക് പ്രത്യുത്തരിക്കുമ്പോൾ നമ്മുടെ ചില വഞ്ചിയും വലയും ഒക്കെ ഉപേക്ഷിക്കേണ്ടതായി വരും. സ്നേഹിതനു വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് പഠിപ്പിച്ച ഈശോയെ നമ്മുടെ സ്നേഹിതനാക്കാം. നമുക്കു വേണ്ടിയാണ് അവൻ ചോരയും നീരും ജീവൻ തന്നെയും ഉപേക്ഷിച്ചത്. ഈശോയുടെ രക്തസാക്ഷികളാകാൻ കഴിഞ്ഞില്ലെങ്കിലും അവനോടുള്ള സ്നേഹത്തെ പ്രതി ചിലതെങ്കിലും ഉപേക്ഷിക്കാൻ നാം തയ്യാറാവണം. ചില ആഗ്രഹങ്ങൾ, താൽക്കാലിക സുഖങ്ങൾ, സന്തോഷങ്ങൾ, ദുശീലങ്ങൾ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ദൈവരാജ്യത്തിന് വേണ്ടി വേണ്ടെന്ന് വെക്കുന്നതെല്ലാം ലാഭങ്ങളായി മാറുമെന്ന് ഈശോ വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ. ദൈവരാജ്യത്തിന് വേണ്ടി വീടിനെയോ ഭാര്യയെയോ സഹോദരന്മാരെയോ മാതാപിതാക്കളെയോ സന്താനങ്ങളെയോ ഉപേക്ഷിച്ചവരിൽ ആർക്കും ഇക്കാലത്തു തന്നെ അവ അനേക മടങ്ങ് ലഭിക്കാതിരിക്കുകയില്ല. വരാനിരിക്കുന്ന കാലത്ത് നിത്യജീവനും. ലൂക്ക 18:29-30.